സ്ത്രീകൾ, അതും പ്രായഭേദമന്യേ,
പീഡിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് തന്നെ സ്ത്രീ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സ്ത്രീകൾക്ക് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ടെന്ന കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ രാത്രിയിൽ പുറത്തിറങ്ങാതിരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമോ സ്ഥിരം ചർച്ചകളിൽ വരാറുള്ള ഈ കാര്യങ്ങളല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറിച്ച് സ്ത്രീകൾ തന്നെ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ വിമർശിക്കുന്ന ഒരു പ്രവണത നമ്മൾ സാധാരണയായി കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഡൽഹിയിലെ നിർഭയ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ആ പെൺകുട്ടി രാത്രിയിലാണ് ബസ്സിൽ ട്രാവൽ ചെയ്തതും പീഡിപ്പിക്കപ്പെട്ടതും, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതും. അതിനെപ്പോലും സ്ത്രീകൾ രാത്രിയിൽ ആ കുട്ടി പുറത്തിറങ്ങി നടന്നതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നുള്ള രീതിയിൽ സ്ത്രീകൾ തന്നെ വിമർശിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എന്തായാലും ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബിസ്മി ജോമോൻ, ലക്ഷ്മി നായർ, സെറീൻ ജോർജ് ആൻഡ് അജയ് രാംദാസ്. അപ്പൊ ആദ്യം നമ്മളെന്തായാലും സ്ത്രീ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് സ്ത്രീകൾക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നതാണ് നമ്മുടെ വിഷയം. ഓക്കെ, ബിസ്മിക്ക് എന്ത് തോന്നുന്നു?
നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് എന്താണ് സ്വാതന്ത്ര്യം, ഒരാളൊരു സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തുടങ്ങിയതിൽ നിന്നാണ് അതിൽ സ്ത്രീക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയുന്നത്. ഒരു വ്യക്തിക്ക് അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് സമൂഹം അനുവദിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾക്ക് സംരക്ഷണം നൽകി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് സ്വാതന്ത്ര്യം. അതിന് എതിർപ്പായിട്ട് നിൽക്കുന്ന എന്തും ആ സ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ മലയാള ജീവിത കാലഘട്ടത്തിലൂടെ, അതായത് മലയാളികൾക്ക് ഒത്തിരിയേറെ മൂല്യങ്ങളുണ്ടായിരുന്നു ജീവിക്കുമ്പോൾ. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തിന് എങ്ങനെയായിരിക്കണം, കുടുംബത്തിന് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആ ഒരു കുറേ കാഴ്ചപ്പാടിൽ കൂടെ വളർന്നു വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ സ്ത്രീ തന്നെയാണോ ഇതിനെല്ലാം കാരണക്കാരി എന്നാണ് ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വളരെ ഒരു നല്ല ശതമാനം കാരണം ഒരു പക്ഷേ സ്ത്രീ തന്നെ ആയിരിക്കണം ആണ് എന്നാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കണ്ടുവരുന്നത്. അപ്പം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഈ വേഷവിധാനമാണ് എൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വളരുന്നു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സ്വാതന്ത്ര്യം. പക്ഷെ അത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു വിഭാഗം തന്നെ അത് എതിർക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഒരു അഴിഞ്ഞാട്ടക്കാരിയായി ചിത്രീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് എതിർപ്പ് നൽകുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു സ്ത്രീ സമൂഹം തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ, നമുക്ക് അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. ഒരു പക്ഷെ നമ്മുടെ സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം
നമ്മൾ അടിച്ചമർത്തി ജീവിക്കുമായിരിക്കും ചെയ്യുന്നത്.
തീർച്ചയായിട്ടും. അപ്പൊ ബിസ്മി പറയുന്നത് സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു എന്ന്, അതിനൊരു തടസ്സമായി നിൽക്കുന്നു എന്നതാണ്. എന്താ ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്?
വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, ഇന്നും ഉത്തരം കിട്ടാത്ത ഈ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്ത്രീ വിഷയവും, പിന്നെ ഈ ബോധവൽക്കരണം, അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് സ്ത്രീ മാത്രമല്ല സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എതിർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സമൂഹം, നമ്മൾ വളർന്നു വന്ന നമ്മൾ ഈ സദാ ഓരോ ബോധങ്ങൾ, നമ്മൾ വളർന്നു വരുന്ന രീതികൾ, ആ സമൂഹം തന്നെയാണ് അത് കൽപ്പിക്കുന്നത്. നീ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം, പുരുഷനാണ് മേധാവിത്വം, അല്ലെ സ്ത്രീ എപ്പോഴും. ഇപ്പൊ നമ്മൾ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കുട്ടിക്കവിതയിൽ തന്നെ അപ്പം ചുടാനൊരു അമ്മയുണ്ട്, ചൊല്ലിത്തരാനൊരു അച്ഛനുണ്ട്, തട്ടിപ്പറിക്കാൻ ഒരു ഏട്ടനുണ്ട്, വളർത്തിക്കൊണ്ടു വരാൻ ഒരു അനിയത്തിയുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ഇതാണ് അപ്പം ഈ സമൂഹം, അതൊരു വ്യവസ്ഥിതിയാണ്. സ്ത്രീ എങ്ങനെ ആയിരിക്കണം, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു വ്യവസ്ഥിതി പണ്ട് മുതൽ കാലം തൊട്ട് തന്നെ അതിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അത് കണ്ടാണ്, അല്ല അത് കേട്ടാണ്, അല്ല 6 മണി കഴിഞ്ഞാൽ പുറത്തു പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപകടം നീ തന്നെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ മാത്രമോ അല്ലെങ്കിൽ അമ്മമ്മ മാത്രമോ അല്ല, ഒരു അവിടെ ആ വഴിയിലൂടെ 6 മണി കഴിഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന്, നാട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങി എൻ്റെ വീട് വരെ നടക്കുമ്പോൾ അവിടെ ആ സമയത്ത് ഉള്ള എല്ലാവരും കമൻറ്റ് പറയുകയും കണ്ടു, അവൾ എവിടെയായിരുന്നു ഇത്രയും രാത്രിയിൽ. എനിക്കൊരു സ്ത്രീ മാത്രമല്ല, എനിക്കൊരു ഒരു സമൂഹത്തെ മൊത്തമായിട്ടാണ് കുറ്റപ്പെടുത്തുന്നത്.
തീർച്ചയായിട്ടും അത് പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് സ്ത്രീയെ ചിത്രീകരിക്കുന്നതും സ്ത്രീയെക്കുറിച്ച് വിമർശിക്കുന്നതും ഒക്കെ. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൂടുതലും സ്ത്രീകൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനൊരു തടസ്സമാവുന്നുണ്ടോ എന്നുള്ളതാണ്.
സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ട്. കാരണം ഒരു വീട്ടിലൊരു അമ്മായി അമ്മ മരുമകൾ, അപ്പൊ അമ്മായി അത് യോജിച്ചു പോകാൻ പറ്റാത്ത, അപ്പൊ മരുമകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റപ്പെടുത്തുന്നു, മകനോട് ഇത് പറയുന്നു, തിരിച്ചും അതുപോലെ തന്നെ മരുമകൾ ഇപ്പൊ മരുമകൾ എന്തെങ്കിലും ഭർത്താവിനോട് പറയുമ്പോൾ അത് അമ്മയെ കുറ്റപ്പെടുത്തി പറയുന്നു. അത് എനിക്ക് തോന്നുന്നു ഉണ്ട്. ഇപ്പൊ ഒരു ഓഫീസിലാണെങ്കിലും ഒരു സ്ത്രീ വളരുന്നു വളരുന്നത് മറ്റൊരു സ്ത്രീക്ക് അതൊരു അസൂയ ഇതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇതില് ഈ കൂട്ടത്തിലുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് അജയ്യാണ്. അജയ് മെൻസ് വയലൻസ് എഗൻസ്റ്റ് വിമൻ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള പുരുഷന്മാരുടെ ആക്രമണത്തിന് എതിരെ പ്രവർത്തിക്കുന്ന വൈറ്റ് റിബൺ ഓസ്ട്രേലിയ എന്ന സംഘടനയുടെ അംബാസഡർ കൂടിയാണ് അജയ്. ഇപ്പോ അജയ്യോട് ചോദിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ അജയ് പെൺ സ്ത്രീകൾക്കെതിരായി ഒരു ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ പുരുഷൻ എന്ന നിലയിൽ സ്ത്രീ വിദ്വേഷി എന്നാകും എന്നാകും അജയെ വിളിക്കുക, ചിത്രീകരിക്കപ്പെടുക. എങ്കിലും ഈ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്നൊരു നിലയിൽ അജയ് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഒത്തിരി പേരുടെ കേട്ടിട്ടുണ്ടാവും. ഈ ഈ ഒരു വിഷയത്തിൽ അജയ്ക്ക് എന്താണ് പറയാനുള്ളത്?
എന്റെ ഒപ്പീനിയൻസിൽ ഇതൊരു ഇതൊരു കൾച്ചറൽ ഇതാണ്. ആ കൾച്ചർ ഇപ്പൊ ലക്ഷ്മി പറഞ്ഞതിനെയും ബിസ്മി പറഞ്ഞതിനെയും ജസ്റ്റ് ആഡ് ഒരു ആ ഒരു പാട്രിയാക്കൽ കൾച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അത് നമ്മളെ ഇന്ത്യ എന്ന് മാത്രമല്ല ത്രൂ ഔട്ട് ദ വേൾഡ് അങ്ങനെയാണത്. ആ പുരുഷ മേധാവിത്വത്തിലാണ് മാൻ ഡിസൈഡ്സ് എന്നുള്ളതാണ്. എങ്ങനെ സ്ത്രീ എങ്ങനെ ഉണ്ടാവണം, മറ്റുള്ളവർ എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ ബേസിസിലാണ് ഈ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന കാര്യവും. ഇതിപ്പോ എന്റെ വീട്ടിലൊരു ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്. ആൺകുട്ടി വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നത് നീ എന്തിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് പുറത്തിറങ്ങി നടക്കുന്നു. പെൺകുട്ടിയുടെ അടുത്ത് പറയും വീട്ടിൽ പുറത്തു പോവുകയാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ വീട്ടിലേക്ക് വരണം. ഇപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ നടക്കുന്നില്ല. പക്ഷേ ജനറലി എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് പുരുഷനായാലും സ്ത്രീ ആയാലും അതിൻ്റെ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അവരവരുടെ സുരക്ഷിതത്വത്തിന്. രണ്ടാമത് പുരുഷന് പുരുഷത്വമാണ് അഴക്, സ്ത്രീക്ക് സ്ത്രീത്വമാണ് അഴക്. അങ്ങനെയാണ് നേച്ചർ ഉള്ളത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് വിചാരിച്ച് സ്ത്രീകൾ സ്ത്രീത്വമായിട്ട് നാണം കുണിഞ്ഞിരിക്കണമെന്നു അതാണ് അഴകെങ്കിലും പക്ഷേ എവിടെ എവിടെ നിൽക്കണമോ വേ ദേ ഹാവ് ടു അവരുടെ വേ ഹാവ് ടു പുട്ട് ദ ഫുട് ഡൗൺ ആൻഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദ റൈറ്റ്സ് അവരത് ചെയ്യണം. അത് വേറെ കാര്യം. അത് അങ്ങനെ വരുന്ന സമയത്ത് പുരുഷനോന്നോ സ്ത്രീയെന്നോ ഇല്ല, അവരവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ദേർ ഇസ് നോ ഡിഫറൻസ് ദേർ.
എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു ഒരു ക്ലിയർ ജെൻഡർ ഇംബാലൻസ് ഉണ്ട്. ഇപ്പം ആ ജെൻഡർ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ ഈ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. ശരിക്കും എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് മെൻ ആർ സപ്പോസ്ഡ് ടു ഡു ആൻഡ് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വിമൻ ആർ സപ്പോസ്ഡ് ടു ഡു. സോ യു ഷുഡ്ൻ ബി ക്രോസിംഗ് ഓവർ ഈച്ച് അതേഴ്സ് റൈറ്റ്സ്. അതാണ് പക്ഷെ സ്ത്രീക്ക് തന്നെ തോന്നണം. പല നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ ഒത്തിരി ഒത്തിരി ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സ്ത്രീകൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ വി ഷുഡ് ബി ഹാവിങ് എ സിനിക്കൽ ലുക്ക് അറ്റ് ദാറ്റ് അല്ലെ. നമ്മൾ ചിലപ്പം ഒരു അവളൊരു ഫെമിനിസ്റ്റ് അങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഐ തിങ്ക് വി സ്റ്റിൽ എൻജോയ് സ്റ്റേയിങ് വിതിൻ ദാറ്റ് ഓർത്തഡോക്സ് സർക്കിൾ. കുറെ പേരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേസമയം എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കും അവർ പറയും ഓ സി നമ്മുടെ റൈറ്റ്സ് ഇറ്റ്സ് ഇൻഫ്രിഞ്ച്ഡ്. അങ്ങനെയാണ് പലരും പറയുന്നത്. കാരണം പലരും അത് എനിക്കറിയാം ഞാൻ ചില കോൺവെർസേഷൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ചില സ്ത്രീകൾ പുരുഷന്മാരിരിക്കുന്ന പോസ്റ്റിലേക്ക് അവർക്ക് താല്പര്യം കാണും. അപ്പം അവർ തന്നെ പറയും സി ആ പോസ്റ്റ് അതൊരു പുരുഷനിരുന്നുകൊണ്ടിരുന്ന പോസ്റ്റാണ്. ദാറ്റ് വാസ് റിസർവ്ഡ് ഫോർ മെൻ. ബട്ട് അത് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല വെദർ ദാറ്റ് പോസ്റ്റ് ഈസ് റിസർവ്ഡ് ഫോർ മെൻ ഓർ നോട്ട്. പക്ഷേ ഒരു സ്ത്രീക്ക് അതിനകത്തൊരു താല്പര്യമുണ്ട്, അവിടെ ഇരിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾ തന്നെ ദേ വിൽ സ്റ്റാർട്ട് പുള്ളിങ് ദർ ലെഗ്സ്. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹൗ ഡേ ഷീ ഡസ് ദാറ്റ്. ആണുങ്ങളെ കയറി ഭരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് മൊത്തത്തിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക്
ഇവരുടെ ഇവരെ പുറകോട്ട് വലിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് ഭാരയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ്
ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നുണ്ട്.
അതിനു മുമ്പ് ഇപ്പം ലക്ഷ്മി പറഞ്ഞു നിർത്തിയെടുത്ത് ലക്ഷ്മി പറഞ്ഞ് തീർന്നത് നമ്മുടെ പൊതുസമൂഹം തന്നെ നമ്മളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിയുടെ അമ്മയായാലും അമ്മൂമ്മയായാലും ഇപ്പം ലക്ഷ്മിയുടെ എന്നല്ല ആരുടെയും എല്ലാ സ്ത്രീകളുടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ ആണെങ്കിൽ പോലും വീട്ടിൽ നമ്മളോട് പറയുന്ന 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറിയിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു രീതി നമ്മളെ പറഞ്ഞു വളർത്തുന്ന ആ ഒരു രീതി, അതായത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് നമ്മളെ ചെറുപ്പം തുടങ്ങി പറഞ്ഞ് ശീലിപ്പിക്ക് പഠിപ്പിക്കുകയാണ്. ഇതാണോ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെ സ്ത്രീകൾ തന്നെ ഇല്ലാതാക്കാൻ കാരണമാകുന്നത്?
ഒരു പരിധിവരെ അതാണ് സാൽവി. കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പൊ അമ്മ പറയും നിങ്ങൾ മൂന്ന് പെൺപിള്ളേരാണ്, പേരൊന്നും കേൾപ്പിക്കരുത്, ചിറ്റപ്പേരൊന്നും കേൾപ്പിക്കരുത്, കാരണം അച്ഛൻ പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയും അമ്മൂമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണ്, ഞങ്ങളെല്ലാം സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് ദയവേത് ചീത്തപ്പേരൊന്നും കേൾപ്പിക്കരുത് എൻ്റെ മക്കൾ, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിയണം. അന്ന് അങ്ങനെ, അതായത് അപ്പോൾ അതുകൊണ്ട് അവരെ പറ്റി ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെയൊന്നും പോരുത്. ഒരു പരിധിവരെ അത് തന്നെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ആയിരിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ, പിന്നെ സദാചാരം ഇതാണ് നല്ല ആചാരം, ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്താൽ മോശം ആചാരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിധവ, ഇപ്പം എൻ്റെ അടുത്ത ബന്ധു ഒരു വിധവ, എൻ്റെ ഒരു കുഞ്ഞമ്മ വിധവയായപ്പോൾ പൊട്ട് തൊടാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീകൾ ഗർഭിണിയായിരിക്കുമ്പോൾ സ്ത്രീകളെ കൂട്ടി കൊണ്ടുപോകുന്ന ചടങ്ങിലേക്ക് അവരെ ഒഴിവാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിച്വൽസ് അതൊക്കെയും നമ്മുടെ സ്ത്രീകളെ മാറ്റി നിർത്തുന്നുണ്ട്.
തീർച്ചയായിട്ടും, കാരണം നമ്മുടെ റിലീജിയസ് വ്യൂസും നമ്മുടെ മതവും ജാതിയും സമുദായവും എല്ലാം നമ്മളെ സ്ത്രീകളെ വേർതിരിച്ച് നിർത്തിയേക്കുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു വലിയ ചർച്ചാ വിഷയമാണ് ശരിക്കും, മതവും സ്ത്രീയും എന്നുള്ളത് തന്നെ. എന്തായാലും അതിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് ബിസ്മിക്ക് പറയാനുള്ളത്?
എനിക്ക് തോന്നുന്നത് ഇപ്പം മതത്തെ മാറ്റി നിർത്തുക തന്നെ വേണം, കാരണം അത് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ, ഞാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലോട്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലുള്ള മലയാളി കുടുംബങ്ങൾ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നോക്കുവാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളെയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സ്ത്രീ സ്വാതന്ത്ര്യം വേണമെന്ന് സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരാണെങ്കിലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തരം തിരിച്ചിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് കൊടുക്കുന്ന കളികൾ, അല്ലെങ്കിൽ അവരെ വിടുന്ന, പെൺകുട്ടികളെ സോക്കറിന് വിടുക എന്ന് പറയുന്നത് സോക്കർ അത് ആൺകുട്ടികൾക്ക്, അങ്ങനെയുള്ള മലയാളികൾ, ഇവിടെയുള്ള മലയാളികളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്ന മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. എല്ലാ മഹാത്മാക്കളും പറഞ്ഞിരിക്കുന്നത് സ്വന്തം മാറുക, കുടുംബം മാറുക, അങ്ങനെയാണ് രാജ്യം മാറുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഇവിടെ സംസാരിക്കുന്നവർ, കേൾക്കുന്നവർ സ്വന്തം കുഞ്ഞുങ്ങളെ, സ്ത്രീ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർക്ക് ഒരുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് അവരെ സമ്മതിക്കണം. ഇലയും മുള്ളും ആ കഥ മാറ്റണം അല്ലെ. ഇലയും മുള്ളും ആണെങ്കിലും ആ നമ്മള് ആ ഒരു ഉപമ പറഞ്ഞിരിക്കുന്നതിന് നമ്മുടെ കാലഘട്ടമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ടും ഹൃദയങ്ങളിലാണ് നോവുന്നത് അല്ലെ. ഇലയും ഒരു ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വരുന്ന മാനഹാനി ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ മാനഹാനി വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ആൺകുട്ടിയുടെ മാനം നഷ്ടപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ല. ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആണുങ്ങളെ തന്നെ കോടതിയിലോട്ട് പോകുമ്പോൾ അവരുടെ മാനം പോയി എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഓളിയെടുക്കുന്നില്ല. പെൺകുട്ടികളുടെ മാത്രമേ മാനം പോയി എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നുള്ളൂ. ഞാൻ വീണ്ടും പറയുന്ന ആ ഒരു സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും എന്നുള്ളത്, ആ മാറ്റത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ മാറ്റങ്ങൾ കുടുംബത്തിൽ തുടങ്ങണം എന്നാണ് എനിക്ക്
പറയാനുള്ളത്.
അതിന്റെ മുകളിൽ ആഡ് ചെയ്യാനുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മാനം പോവുക എന്ന് പറയുന്നത് തന്നെ മെയിൻ സാധനം നമ്മൾ വാട്ട് വിൽ ദ വേൾഡ് തിങ്ക് ഫസ്റ്റ് എന്നുള്ളതാണ്. അതാണ് ആ ഒരു കൺസേണിന്റെ മുകളിലാണ്. അതൊന്ന് ഒരു ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് എടുത്തു വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, വാട്ട് വാർ ദ വേൾഡ്, എന്ത് വേണമെങ്കിൽ അവർ ചിന്തിച്ചോട്ടെ, എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ മക്കളുടെ മെന്റൽ സ്റ്റേറ്റസ് ആണ്, അവർക്ക് പേടിയിലാണോ അവർ ജീവിക്കുന്നത്, അല്ലെ അവർ ഷേക്കിണപ്പാണോ, അല്ലെങ്കിൽ ആദ്യ അവർ കംഫർട്ടബിൾ ആണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ള ഒരു പേടി നിന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും തന്നെ ഒരു പ്രശ്നമല്ല.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ സമൂഹ ജീവികളായി നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വീട്ടുകാർക്ക് ദോഷം വരുമോ, അങ്ങനെയുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്ന ആളുകൾ.
ചിന്തയിൽ നിന്ന് മാറണം എന്നാണ്, അത് അവിടെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്. ഈ ചിന്തയിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും, നോബഡി എവർ തോട്ട് അബൌട്ട് അസ്, നോബഡി വാസ് കൺസേൺ, നമ്മളെ പറ്റി ആരും തന്നെ. നമ്മൾ ഒരു ടോപ്പിക്, ഒരു ദിവസത്തെ ഒരു ടോപ്പിക് ആയിരുന്നു നമ്മൾ. അതിപ്പോ നമ്മൾ നല്ലത് ചെയ്താലും മോശം ചെയ്താലും നമ്മളെ പറ്റി ആൾക്കാർ പറയും, അത് കഴിഞ്ഞ് അടുത്ത ആളെ പറ്റി പറയും. സോ ഇതിന് ആ കൺസേണിന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു സ്വാതന്ത്ര്യം, നമ്മളെ ഡിസ്കഷൻ തുടങ്ങിയ സ്വാതന്ത്ര്യം തന്നെ വരുന്നത് ഈ പോയിന്റിൽ നിന്നാണ്.
എനിക്ക് തോന്നുന്ന സാൽവി, വിമർശനം ചിലർക്കൊരു ആർട്ടാണ്. അത് നമുക്കൊരിക്കലും നമുക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റത്തില്ല. ചിലർക്ക് വിമർശിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഒരു മാസത്തെ മീലായിരിക്കും അവർക്ക് കിട്ടുന്നത്, മനസ്സിലായില്ലേ? അതൊരു ബാങ്ക്വറ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് തോന്നുന്നു വിമർശനങ്ങൾക്ക് നമുക്ക് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇപ്പം ഫിസിക്കലി വീക്ക് ആയത് കാരണമാണോ സ്ത്രീകൾ പരാജിതരായി പോകുന്നെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വി നീഡ് ടു എക്യുപ് ആ ഗേൾസ്, നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് മാർഷ്യൽ ആർട്സിനൊക്കെ വിട്ടിട്ട് വി ക്യാൻ റിയലി എക്യുപ് ദം. എനിക്കറിയാം ഓസ്ട്രേലിയയിൽ ധാരാളം ഫാമിലീസ്, മലയാളി ഫാമിലീസ് അവരുടെ പെൺകുട്ടികളെ തന്നെ മാർഷ്യൽ ആർട്സ്, കരാട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിട്ട് ഒരു സെൽഫ് ഡിഫെൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് അവരെ എക്യുപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതൊക്കെ ഒരു നല്ലൊരു ഡിസിഷനാണ്, മലയാളീസിന്റെ ഇടയിൽ തന്നെയാണ് ഞാൻ കണ്ടുവന്നിരിക്കുന്നത്.
തീർച്ചയായിട്ടും. അതുപോലെ ഇനിയിപ്പം മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ സ്ത്രീകൾ സ്ത്രീകളുടെ വസ്ത്രധാരണം, അതുമൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്തരം അസോൾട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് സ്ത്രീകൾ തന്നെ വിമർശിക്കുന്നവരുണ്ട്. അവൾ ആ ഡ്രസ്സ് ധരിച്ചത് കൊണ്ടല്ലേ അവൾക്ക് അങ്ങനെ വന്ന മര്യാദയ്ക്ക് ചുരിദാറൊക്കെ ഇട്ട് പോയാൽ പോരായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പൊ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പുരോഹിതന്റെ, ഒരു കത്തോലിക്ക പുരോഹിതന്റെ ഒരു സ്പീച്ച് തന്നെ ഭയങ്കര വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ജീൻസ് ധരിച്ച സ്ത്രീകളെ പാപം ചെയ്യുന്നു, അവർ സ്ത്രീ ആണുങ്ങൾ ധരിക്കുന്ന വേഷം സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല, അവരെ എന്താ മുക്കിക്കൊല്ലണം അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സ്പീച്ചായിരുന്നു അത്. അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ഉയർന്നിരുന്നു. അപ്പോൾ ഈ വസ്ത്രധാരണം നമ്മൾ എന്ത് ധരിക്കണമെന്ന് ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് അല്ലേ?
സാൽവി, എനിക്ക് ഞാൻ ആ സ്പീച്ച് ഞാൻ കേട്ടു. എനിക്ക് പക്ഷെ എനിക്ക് അപ്പം തന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിൽ വന്ന എന്താന്ന് വെച്ചാല്, ബൈബിളിൽ എവിടെയാണ് ആണുങ്ങളുടെ വേഷം ജീൻസും ഷർട്ടും ആണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ശരിക്കും എനിക്ക് അങ്ങനെയാണ് എനിക്ക് ആ പുരോഹിതനോട് ചോദിക്കാൻ തോന്നിയത്. കാരണം ബൈബിൾ ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല ഇന്നതാണ് പുരുഷന്മാരുടെ ഡ്രസ് കോഡ് എന്നുള്ള ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ആ പുരോഹിതന് പറയാൻ പറ്റും ജീൻസും ഷർട്ടും ആണ്? അതല്ല ഞാൻ പറയായിരുന്നു, അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ബേസ്ലെസ് ആണ്. ആ പുരോഹിതൻ പറയുന്നത് തന്നെ കാര്യം ബേസ്ലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ.
പുരോഹിതൻ പറഞ്ഞു എന്നുള്ളതല്ല, ഞാനൊരു ഉദാഹരണമായി കാണിച്ചതാണ്. കാരണം സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ഇതുപോലെ വിമർശിക്കാറുണ്ട്. വഴിയിൽ കൂടെ നടന്നു പോകുന്നതാണെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളുടെ വേഷം കണ്ടില്ലേ, കണ്ടാൽ തന്നെ ഒരു അടി വെച്ച് കൊടുക്കാൻ തോന്നുന്നു, അങ്ങനെ പറയുന്ന സ്ത്രീകളുണ്ട്. ലക്ഷ്മി,
എനിക്ക് തോന്നുന്നു സ്ത്രീ നമ്മൾ അതൊക്കെ വെറും അസംബന്ധമായ കാര്യങ്ങളാണ്. അതായത് സ്ത്രീകളുടെ വേഷമാണ് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നത്, അവൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷെ പണ്ട് നമ്മൾക്ക് ഇപ്പൊ കേട്ടിട്ടുണ്ട്, പണ്ട് നാട്ടില് നമ്മൾ മാറി മറയ്ക്കാതെയാണ് സ്ത്രീകൾ ജീവിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നില്ല അന്ന് ഇത്രയും പീഡനങ്ങളും കാര്യങ്ങളും പിന്നെ ഉണ്ടായിരുന്നു, അന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക്
തോന്നുന്നത്.
ഈ ഫേസ്ബുക്കിലെ തരംഗമായിട്ടുള്ള രണ്ട് വാർത്തകൾ എന്നെ സ്പർശിച്ചായിരുന്നു. ഒന്ന്, ഒരു യുവാവ് തന്റെ അമ്മ പഠിപ്പിച്ച ഒരു മൂല്യം പറഞ്ഞു, അതായത് നിന്റെ അമ്മയ്ക്കില്ലാത്ത എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ കാണുന്നതെന്ന്. അതുപോലെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഒരു മകൾ അമ്മയോട് ചോദിക്കുന്നു, അമ്മ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം മാനം പോകുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം എന്തുകൊണ്ട് നഗ്നരാകുന്നത് ഒരു പ്രശ്നമാകുന്നു, അപ്പം നഗ്ന ചിത്രം എടുത്തത് ഒരു ഭീഷണിയാകുന്നു, എന്തുകൊണ്ട്? എനിക്ക് തോന്നുന്നു ആ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഇപ്പോഴത്തെ തലമുറയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അവരെ ബോധവൽക്കരിപ്പിക്കുന്നത് ഒരു അമ്മയാണ്. അപ്പം ഒരു സ്ത്രീ അവരുടെ നഗ്നത അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ടത് അവർ തന്നെയാണ്, സമയത്താണ് ആ ഒരു സ്ത്രീ വിഭാഗം തന്നെ മറ്റു സ്ത്രീകൾക്കെതിരെ പോകുന്നത്. ഇപ്പൊ നമ്മൾ സിനിമാ ലോകത്തിലോട്ട് പോവുകയാണെങ്കിൽ വസ്ത്രധാരണം സിനിമയില് എന്തുമാത്രം കാര്യങ്ങൾ നടക്കുന്നു.
തീർച്ചയായിട്ടും സിനിമയെക്കുറിച്ചാണ് എന്റെ അടുത്ത ചോദ്യവും. ലക്ഷ്മിയോടാണ് കൂടുതലായിട്ടും എനിക്ക് ചോദിക്കാനുള്ള, സിനിമ ആയതുകൊണ്ടല്ല, നമ്മുടെ കലാ സാഹിത്യ രംഗങ്ങളിൽ ഈ സ്ത്രീകളെ വിമർശിക്കുന്നത് സ്ഥിരം ഒരു പ്രവണത സ്ഥിരമായി നമ്മൾ കണ്ടുവരാറുണ്ട്. അത് സ്ത്രീകളുടെ, ഇപ്പം നമുക്കറിയാം പുരുഷന്മാരുടെ ഡയലോഗുകൾ സിനിമയിൽ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ അതിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ തന്നെ അവരെ അത്തരം വാക്കുകൾ അല്ലെ അത്രയും ഡയലോഗുകളിലൂടെ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ഇല്ലാതാക്കുന്നില്ലേ, അതായത് ഞങ്ങളുടെ മാനം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ മാനത്തിന് കളങ്കം ഏർപ്പെട്ടു എന്ന് പറയുന്ന ആ വാക്കുകൾ, അതായത് നമ്മുടെ മാനം നമ്മളെ ഒരാൾ പീഡിപ്പിച്ചാൽ അതുകൊണ്ട് ഇല്ലാതാവുന്നതാണോ നമ്മുടെ മാനം? അപ്പൊ അങ്ങനെ സാഹിത്യത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കവിതകളിൽ പോലും സ്ത്രീകളെയും പുരുഷന്മാരെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ.
ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മാധവിക്കുട്ടി, അവര് കുറച്ചു നാളുകൾ മരിച്ചു അതിന് മുമ്പ് എഴുതി തുടങ്ങിയത് അവരുടെ അനുഭവങ്ങളാണ്. അവരുടെ അനുഭവങ്ങൾ വളരെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ അവർ എഴുത്തിലൂടെ പുറത്തു വന്നപ്പോൾ അവരെ ഒരു സദാചാരം ഇല്ലാത്ത ഒരു സ്ത്രീയായിട്ടും അവര് ഒരു അഹങ്കാരിയായിട്ടും ഒക്കെയാണ് നമ്മുടെ കേരള സമൂഹം അന്ന് ചിത്രീകരിച്ചത്. പിന്നീട് അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു. പിന്നെ അവരെ ഒരുപാട് പ്രശ്നം, അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ഒരുപാട് ഉയർത്തി. പക്ഷേ ഒരു അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്കൊരു പ്രചോദനം കൂടിയായിരുന്നു അത് സ്വന്തമായിട്ട് എഴുതുന്നത് കൊണ്ട് തെറ്റില്ല. അവർ എത്ര അത് ആ ധൈര്യമാണ്, അവരുടെ ഉള്ളിലുള്ള ആ കരുത്താണ്. എനിക്ക് തോന്നുന്നു നമുക്ക് സീരിയലിലായാലും കലാരംഗത്തായാലും അതുപോലെ തന്നെ സിനിമയിലായാലും സ്ത്രീകളെ ഒരു ഞാൻ വായിച്ചതാണ്, അപ്പം സ്ത്രീകൾ ചർച്ച ചെയ്യുമ്പോൾ രാത്രി ചർച്ചകൾ സ്ത്രീയെ വളരെ മോശമായിട്ട് അതിലുള്ള നായകന്മാരും അല്ലെങ്കിൽ ആ ക്രൂ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത ഒരു നടി പറഞ്ഞു. അപ്പം അത് കേട്ട് നിൽക്കണം നമ്മൾ. കേട്ട് നിന്നില്ലെങ്കിൽ നമ്മുടെ ചാൻസ് സിനിമയിലേക്ക് വളരാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ സിനിമയിലും കലാരംഗത്തും ഒക്കെ ഒരുപാട് മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമായിട്ടാണ് സ്ത്രീയെ കാണുന്നത്. അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അത് എന്ത് വന്നാലും നേരിടാനുള്ള ഒരു കരുത്ത് ഉള്ളിൽ തന്നെ നമ്മൾ ഇനിയുള്ള തലമുറക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു.
ഓക്കെ, ഇത് ഞാൻ ലക്ഷ്മിയോട് ചോദിക്കാനുള്ള ഒരു കാരണം ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാമെങ്കിലും ഞാൻ പറയുകയാണ്, ലക്ഷ്മി കൂടുതലും സാഹിത്യമായിട്ട് ബന്ധമുള്ള ഒരാളായതുകൊണ്ടാണ് കലാസാഹിത്യ രംഗത്തെ കുറിച്ച് ഞാൻ ലക്ഷ്മിയോട് തന്നെ ചോദിക്കാനുള്ള ഒരു കാരണം. അജയ് കൈ പൊക്കുന്നു, എന്താണ് അജയ് പറയാനുള്ളത്?
എനിക്കിതിൽ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം റീസെന്റ്ലി എന്റെ കൊലീഗ് ഒരു പാകിസ്ഥാനി കൊലീഗ് ഉണ്ട്, അവൻ പറഞ്ഞു ഈ ഇന്ത്യൻസിനെ ഞാൻ കണ്ടിട്ടുള്ളത് വിച്ച് ഇസ് പാകിസ്ഥാനിൽ ഇല്ലാത്തൊരു കാര്യം, ഒരുപാട് ബോളിവുഡ് മൂവീസ് ഒരുപാട് നിങ്ങളെ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ബോളിവുഡ് വിട്ടിട്ട് ഇപ്പം നമ്മൾ മലയാളികളുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കസിൻസും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം മലയാളം മൂവി ഡയലോഗ്സ് ആണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോ മൂവിയും നമ്മളെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ഈ കൾച്ചർ എല്ലാം തന്നെ വരുന്നതിൻ്റെ ഒരു മേജർ സോഴ്സ് ഈ മൂവീസും നോവൽസും ഒക്കെയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിലത്തെ തലമുറയിലുള്ള ഒരുപാട്, ഇപ്പം സീരിയലാണെങ്കിൽ കഴിഞ്ഞ തലമുറ ഞാൻ ഒരുപാട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മംഗളവും മനോരാജ്യവും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന നോവലുകളും എല്ലാം തന്നെ ഇതൊക്കെ തന്നെയായിരുന്നു ഒരു 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 എൻറ്റയർ ജനറേഷനെ തന്നെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ജനറേഷൻ്റെ അകത്ത് അവർക്ക് അവരുടെ ബിലീഫ് സിസ്റ്റം അത് ഉറപ്പിച്ചു. സ്ത്രീ ആയാൽ ഇങ്ങനെ വേണം വസ്ത്രധാരണം ചെയ്യാൻ, ഇങ്ങനെ വസ്ത്രധാരണം ചെയ്തിട്ടില്ലെങ്കിൽ ഈ കഥയിൽ ഇന്നയാൾ അറ്റാക്ക് ചെയ്തു, അപ്പം എൻ്റെ മരുമകളും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവളെയും ആരെങ്കിലും അറ്റാക്ക് ചെയ്യും, അതിൻ്റെ ദോഷം എൻ്റെ മോനാണ്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് എങ്ങനെ വരുന്നത് വെച്ചാൽ നിനക്ക് അവളെ ഇത്ര പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവൾ എന്താ ഇടുന്നതെന്ന് ഇത്ര പോലും ആണത്തില്ല നിനക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതൊക്കെ എല്ലാം കൂടെ ഒരു ലിങ്കാണ് ഇതിൻ്റെ മൂവീസ്, വലിയൊരു ലിങ്കാണ്
തീർച്ചയായിട്ടും. എന്തായാലും മിസ് മീ,
എനിക്ക് നമ്മൾ നോക്കുമ്പോഴേ ഞാൻ വീണ്ടും പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുകയാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്, ഒത്തിരി എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യത്തിലോട്ട് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമുള്ളവർ, പെൺകുട്ടികൾ മാത്രമുള്ള അമ്മമാരും അച്ഛന്മാരും ചെയ്യേണ്ടത് ആൺകുട്ടികളെ പെൺകുട്ടികളെ ബഹുമാനിക്കാനും പെൺകുട്ടികളെ അവരോടൊപ്പം തന്നെ വിലയുള്ളവരാണ് ആൺകുട്ടികളെന്നും ബഹുമാനിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് വേണ്ടത് അല്ലെ. എനിക്ക് എൻ്റെ അമ്മയെ ബഹുമാനിക്കാനും എൻ്റെ അച്ഛനെ ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വളർന്നു വരുന്ന സമൂഹത്തിൽ എന്നോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളെയും എന്നോടൊപ്പം നിൽക്കുന്ന പുരുഷന്മാരെയും ഒരുമിച്ച് ബഹുമാനിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ബഹുമാനമാണ് നമ്മുടെ മാനത്തെ കാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബഹുമാനം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ അടുത്ത തലമുറയെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതുമാതിരി കമ്മ്യൂണിറ്റി ആയിട്ട് എവിടെയൊക്കെ നമ്മൾ ഇടപെടുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹപാഠികൾ അല്ലെങ്കിൽ നമ്മളോടുകൂടെയുള്ള സഹപ്രവർത്തകരെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു മാതൃകയാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു സ്വാതന്ത്ര്യത്തിന്, ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ നിർഭയമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണല്ലോ സ്വാതന്ത്ര്യം, അതുണ്ടാകുള്ളൂ. അതിനെനിക്ക് എപ്പോഴും തീർച്ചയായിട്ടും കാണുന്ന ഒരു ബഹുമാനമാണ് അതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത്.
തീർച്ചയായിട്ടും ബിസ്മി പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മൾ അത് വളർത്തേണ്ടതാണ്. ഇപ്പൊ പൊതുസമൂഹത്തിൽ നമ്മൾ ഇറങ്ങി നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീകൾ തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ്, നമുക്ക് തന്നെയാണ്. കാരണം ഞാൻ നമ്മളൊന്ന് പൊതുവായിട്ട് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, കാരണം നമ്മൾ കൂടുതലും ഇവിടെ സ്ത്രീകളായതുകൊണ്ട്. എങ്കിലും ഇപ്പോൾ സ്ത്രീകൾ തന്നെ പൊതുസമൂഹത്തിൽ ഇറങ്ങി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ, സെറീൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സ്ത്രീകളെ ഫെമിനിസ്റ്റ് ആയിട്ട് ചിത്രീകരിച്ചേക്കാം, അല്ലെങ്കിൽ തന്നെ അവളൊരു മോശക്കാരിയായിട്ടാണ് എപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. അത് ഈ ഇല വന്ന് മുള്ളിൽ വീണാലും ഇലയിൽ വീണാലും ഇലയ്ക്കാ കേടെന്ന് പറയുന്ന ആ ഒരു ചൊല്ലാണ് അവിടെ പിന്നെയും പ്രാവർത്തികമായിട്ട് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതൊരു ചർച്ചയിൽ ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല. നമ്മുടെ ജീവിത രീതി കൊണ്ടും കുടുംബത്തിൽ നിന്നും ഉണ്ടാവേണ്ട ആ സ്ത്രീ ആ ഉത്തരവാദിത്വം, അത് നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ വളർത്താം, നമ്മുടെ മക്കളെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുക, ഇതൊക്കെയാണ് നമുക്ക് കോമൺ മാൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. നാട്ടില് നമ്മൾ പണ്ട് മുതലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വളരെ അച്ചടക്കത്തോടെ ഡ്രസ്സ് ചെയ്യണം, പൊതച്ചു മൂടി നടക്കണം, സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും ഷോളിട്ട് അതും പിൻ ചെയ്ത് വളരെ അച്ചടക്കത്തോടെ നടക്കണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറുതായി പുറത്ത് കണ്ടാൽ തന്നെ ആണുങ്ങൾക്ക് വല്ലാത്തൊരു അട്രാക്ഷനാണ്. അതാണോ നാട്ടിലെ ആ ഒരു പീഡനം അല്ലെങ്കിൽ അസോൾട്ടുകളൊക്കെ കൂടാനുള്ള കാരണം? കാരണം ഇവിടെ വന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചെറുപ്പം തുടങ്ങി കുട്ടികൾ അർത്ഥ നടക്കുന്ന വേഷം അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ളതും, പക്ഷേ ഇതൊന്നും കണ്ട് ആരും മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അപ്പോൾ ഈ ചെറുപ്പം തുടങ്ങി ഇവിടുത്തെ ആണുങ്ങൾ അത് കണ്ട് ശീലിച്ചതുകൊണ്ടാണോ അവർക്ക് അതിനകത്തൊരു ഒരു തോന്നലും വരാത്തത്?
എനിക്ക് തോന്നുന്നു സാൽവി, അത് തീർത്തും ഒരു മനസ്സിന്റെ വൈകല്യമാണ് ശരിക്കും അങ്ങനെ തോന്നുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ലോങ് സ്കേർട്ട് ഇട്ട് നടക്കുന്നവരും സാരി ഉടുത്ത് നടക്കുന്നവരും ബുർക്കയ്ക്കകത്ത് നടക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സോ അല്ലാതെ അത് ശരിക്കും അതൊരു കൺസെപ്റ്റാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലാതെ വേഷമല്ല ശരിക്കും പറഞ്ഞാല്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ തരംതാണ് ഒരു എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതെ അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്, അല്ലാതെ വേറൊന്നും അതിനകത്ത് ചെയ്യാനില്ല.
അതിന് ഒരു ഒരു പോയിന്റ് മാത്രം ആഡ് ചെയ്യാൻ, അത് സാൽവി പറഞ്ഞ ശരി തന്നെയാണ്. കാരണം അത്രയും ആ സപ്രസ്ഡ് പെർവേഷൻ ആണത്, ഭയങ്കര ആ സപ്രഷനിൽ നിന്നാണ് അവർക്ക് ഈ തിയേറ്ററിൽ നിന്ന് തോണ്ടുന്നതും ബസ്സിൽ നിന്ന് തോണ്ടുന്നതും ഒക്കെ ഉള്ള ഒരു ഒരു അതിലെന്താണ് എത്തി ആക്ച്വലി ഫിംഗർ ടിപ്പിലാണ് നിൽക്കുന്നത്. ആ ഫിംഗർ ടിപ്പിൽ നിന്ന് ഒരു സ്പർശനം കിട്ടുന്നതുകൊണ്ട് എന്താണ് അതിനകത്ത് സുഖം എന്നുള്ളത്?
ഇത് ഫിംഗർ ടിപ്പിൽ പോലും സ്പർശനം നടത്താത്തതുകൊണ്ട്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് പുള്ളിക്കാരിയെ കൊട വെച്ച് കുത്തി.
എനിക്ക് തോന്നുന്നു സാൽവി, അതേ മലയാളി അതേ കാഴ്ചപ്പാടിലൂടെ അങ്ങനെ വളർന്ന ഒരു മലയാളി ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ അവനത് ചെയ്യുമോ? അവനത് ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ആ ലോ അത് വളരെ ശക്തമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെന്താന്ന് വെച്ചാൽ അത് ഒന്ന് നമ്മൾ മറച്ചു വെക്കുന്നു. കാരണം ഒരു ബസ്സിൽ നമ്മളെ തോണ്ടിക്കഴിഞ്ഞാൽ അയ്യോ എല്ലാവരും എന്നെയാണല്ലോ നോക്കുന്നത്, ഞാൻ വളരെ മോശക്കാരൻ.
അത് തന്നെയാണ് ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയതും. ഇപ്പം സ്ത്രീകളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ നമ്മള് അതെ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് തടസ്സമാകുന്നു എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അതാണ്. കാരണം നമുക്കത് തുറന്നു പറയാനുള്ള ആ സ്വാതന്ത്ര്യം പോലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്തായാലും നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം, നമ്മുടെ സമയം വളരെയധികം അതിക്രമിച്ചു. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ഒരു ചർച്ചയിൽ അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. ഒരുപാട് ചർച്ചകൾ ഇനിയും ഈ വിഷയത്തിൽ നടക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ബിസ്മി ജോമോൻ, ലക്ഷ്മി നായർ, സെറീൻ ജോർജ്, അജി രാംദാസ്, എല്ലാവർക്കും വളരെയധികം നന്ദി.
താങ്ക് യു സാൽവി.
താങ്ക് യു സാൽവി.
താങ്ക്സ് സാൽവി.